അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ വീണ്ടും ഇടയായതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 2 വാക്യം വായിക്കുകയാണ്. കുറിവാക്യമായി വായിക്കുന്നു. ഐസയാ ചാപ്റ്റർ 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞ് നോക്കുവിൻ. ഞാനവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞാനവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, അവനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അബ്രഹാമിൻ്റെ ജീവിതം നമുക്കറിയാം. വളരെയധികം തീക്ഷ്ണത നിറഞ്ഞതായ ഒരു ജീവിത അനുഭവമായിരുന്നു. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസൻ. ഈ ദാസനിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ വിശുദ്ധ വചനത്തിലൂടെ കാണുകയാണ്. പ്രവാചകൻ ഇവിടെ ഈ ഭാഗം ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ അതിൻ്റെ പുറകിലൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്ന് നാം കാണുന്നു. അത് മറ്റൊന്നുമല്ല, പാപം ചെയ്തിരിക്കുന്നതായ ജനത്തിനുണ്ടാവേണ്ടുന്നതായ പാപബോധത്തെക്കുറിച്ചും പാപം ചെയ്തതായ ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനെക്കുറിച്ചുമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്, ലുക്ക് ബാക്ക് ടു യുവർ ഫാദർ എബ്രഹാം, നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്ക് തിരിഞ്ഞ് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുന്നവരും പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നവരും ആണ്. We usually say, when we look back to our life, that encourages us to live forward. മുൻപോട്ടുള്ളതായ യാത്രയ്ക്ക് കൂടുതൽ നമ്മെ ശക്തീകരിക്കുന്നത് പിൻപിലേക്കുള്ളതായ നോട്ടമാണ്. But sometimes God says, don't look back, go forward. ആരോടാ പറഞ്ഞ്? യാ, ദേർ ഇസ് എ ചാൻസ് യു ക്യാൻ ബി എ സോൾട്ട് സ്റ്റോൺ ഓർ സോൾട്ട് സ്റ്റാച്യു. അങ്ങനെ ദൈവം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ, നോക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കും, നോക്കാതെ ശരിയാകത്തില്ല. ഈ ഈ റീസെൻ്റ്ലി നമ്മൾ കണ്ടല്ലോ, ഇവിടെ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ വന്ന ഒരു വാർത്തയാണ്, ട്രംപ് ഇങ്ങനെ മേളിലോട്ട് നോക്കുന്നു, നമ്മുടെ പ്രസിഡൻ്റ് ഇങ്ങനെ മേളിലോട്ട് നോക്കുന്നു, നോക്കരുതെന്ന് എല്ലാവരോടും പറയുന്നു അല്ലേ. പുള്ളി ഇങ്ങനെ പെട്ടെന്ന് നോക്കിയേച്ച് മാറ്റുന്നു. See, it's human tendency. എന്നാൽ ഇവിടെ പറയുന്നതായിട്ടുള്ള ഈ കോണ്ടെക്സ്റ്റിന് ഒരു സാങ്കത്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒന്ന് നോക്കുവാനായിട്ടാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തെ ഒന്ന് കാണുവാൻ, കൺ തുറന്ന് കാണുവാനായിട്ടാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ ഉള്ളതായ അധ്യായങ്ങളിൽ ഇവിടെ നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നതിന് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവം നമുക്ക് ഈ ദേശത്ത് ഒരു അനുഭവം നൽകിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മെ ഈ ദേശത്താക്കിയിരിക്കുമ്പോൾ, നമ്മളെപ്പോഴും പുറകിലോട്ട് തിരിഞ്ഞൊന്ന് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമർക്കെഴുതി ലേഖനം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതി ലേഖനം 4:4 3 വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 4:3, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിക്കുന്നതിന് മുൻപ് അബ്രഹാമിനൊരു ചരിത്രമുണ്ടായിരുന്നു. ഊരിൻ്റെ പ്രദേശങ്ങളിൽ വിഗ്രഹങ്ങളെ വാർത്ത് വിറ്റ് ഉണ്ടാക്കി നടന്നതായിട്ടുള്ള മനുഷ്യൻ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോഴാണ് എനിക്കത് ഇച്ചിലൂടെ വ്യക്തമായിട്ട് മനസ്സിലായത്. ബിക്കോസ് അവിടെ പല ഫെസ്റ്റിവൽസ് വരുമ്പോൾ, ഗണേഷ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ദസറ ഇതൊക്കെ വരുമ്പോൾ റോഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പല വലുപ്പത്തിലുള്ളതായ ഈ ഐഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗണേഷ ഉത്സവത്തിന് വലിയ ഈ പള്ളിയെക്കാട്ടിൽ ഒക്കെ വലിയ വലുപ്പമുള്ളതായ ഗണേശന്മാരെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യമുണ്ട്, ഒരു കാലത്ത് നമ്മുടെ അബ്രഹാമും ഇതുപോലൊക്കെ ആയിരുന്നു. ഈ വിഗ്രഹങ്ങളെയൊക്കെ വാർത്ത് വിറ്റ് ഉണ്ടാക്കി നടന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ അതിനുശേഷം പറയുന്നത് എങ്ങനെയാണ്, മനുഷ്യൻ്റെ പോക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വിറ്റ് നടന്ന മനുഷ്യൻ. ചെറിയ ഐഡലിനും വലിയ ഐഡലിനും ഒരേ വിലയല്ലല്ലോ, പല വിലയാണ്. എന്നാൽ ആ മനുഷ്യനെയാണ് ദൈവം വിളിച്ചത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഒരു ചേഞ്ച് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലനും ഓർമ്മപ്പെടുത്തുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ മനുഷ്യൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലയളവിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് വ്യത്യസ്തമല്ല. കർത്താവ് തൻ്റെ പരശുശ്രൂഷയിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ശിഷ്യന്മാരെ വിളിക്കുകയാണ്. അവിടെ നാം കാണുന്നു അവർ വലയും പടകും എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നതായ ഒന്നുണ്ട്, സകലവും വിട്ട് ദൈവത്തെ അനുഗമിക്കുന്നതായ ഒരു കൂട്ടം. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അതുതന്നെയാണ്. തനിക്കുണ്ടായിരുന്ന എല്ലാം വിട്ട്, എന്നാൽ തൻ്റെ ദാസീദാസന്മാരോടും തൻ്റെ പ്രിയപ്പെട്ടവരോടും തനിക്കുള്ളതായ അന്ന് സമ്പത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, കാലികളും ആടുമാടുകളുമാണ്. കാലികളോടും ആടുമാടുകളോടും കൂടെ യാത്ര തിരിച്ചതായിട്ടുള്ള അബ്രഹാം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് എന്താണ്? അവിടെ കാണുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. സകലവും വിട്ട് അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. സകലവും അവർ പൊതുവക എന്ന് എണ്ണിയിരുന്നു. സോ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ സുഗമമായിട്ടുള്ള, എൻ്റെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ളതായ ഒരു യാത്ര. അതാണ് അബ്രഹാം തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്നും ദൈവം ഉയർത്തിയതായിട്ടുള്ള മനുഷ്യൻ. അതുകൊണ്ട് ഈ അബ്രഹാം ഇന്ന് എനിക്ക് നിങ്ങൾക്കും പിതാവും മാതൃകയും ഒക്കെയായി നിലനിൽക്കുകയാണ്. നാമും അബ്രഹാമിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വിടേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. എൻ്റെ കോപമായിരിക്കാം, എൻ്റെ ഈർഷ്യയായിരിക്കാം, എൻ്റെ പിണക്കമായിരിക്കാം, എൻ്റെ ദുർസ്വഭാവങ്ങളായിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ എന്നെ തടസ്സപ്പെടുത്തുന്നതായ എന്തിനേയും വിടുവാൻ നമുക്ക് സാധിക്കണം. അതിനെ വിട്ടുവെങ്കിൽ, അതിനെ ഉപേക്ഷിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 13:9 ഉൽപ്പത്തി പുസ്തകം 13:9 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദേശമെല്ലാം നിൻ്റെ മുൻപാകെയില്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണല്ലോ. അബ്രഹാം യാത്ര തിരിച്ചപ്പോൾ ആരും കൂടെ ഉണ്ട്? പ്രധാനമായിട്ട് ലോത്തും കൂടെയുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത്, ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ, തെക്കേ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഇവരുടെ രണ്ടുപേരുടെയും ഇടയന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം ലോത്ത് പറയുകയാണ്, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ മറ്റൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഇവിടെ അബ്രഹാം പറയുന്നു, നാം തമ്മിൽ പിണങ്ങുവാൻ ഇടയാകരുത്, നാം തമ്മിൽ പിണങ്ങുവാൻ ഇടയാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സാഹോദര്യ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ടുള്ള അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്യദേശത്ത് ആയിരിക്കുമ്പോഴും സാഹോദര്യ ബന്ധത്തിന് വില കൽപ്പിക്കുന്നതായ അബ്രഹാം അവിടെ പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, എന്നാൽ നമ്മൾ തമ്മിൽ പിണങ്ങുവാൻ ഇടയാകരുത്. അന്യജാതിക്കാർ പാർക്കുന്നതായിട്ടുള്ള ഈ ദേശത്ത് നാം തമ്മിൽ പിണങ്ങുവാൻ ഇടയാകരുത്. കാരണം എന്താണ്? നമ്മൾ ആരാണ്? സഹോദരന്മാരാണ്. വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. We are brothers and sisters in Christ. Christ has brought us here in this land. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ഇന്ന് ഒരുമിച്ച് ആരാധിക്കുന്നുണ്ട്, ഒരുമിച്ച് പള്ളിയുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ ബോധപ്പെടുത്തുന്നുണ്ട്, എല്ലാ ഓർഗനൈസേഷൻസിലും പങ്കെടുക്കുന്നുണ്ട്. But do we have a feeling that we are one in Christ? ഇപ്പം ഞാനിവിടെ തുടങ്ങുകയാണ്, വി ആർ വൺ ഇൻ ദ സ്പിരിറ്റ് എന്നുള്ള പാട്ട് തുടങ്ങിയാൽ എല്ലാവരും പാടത്തില്ലേ? എവരിബഡി വിൽ സിംഗ്. പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് പാടുവാനായിട്ട് സാധിക്കും? അബ്രഹാമും ലോകത്തും കൂടെ പിരിയുന്നതായ ഘട്ടത്തിൽ അവിടെയാണ് ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ. അബ്രഹാം പറയുന്നു, അന്യജാതിക്കാർ പാർക്കുന്നതായി ദേശത്ത് നാം തമ്മിൽ പിണങ്ങുവാൻ ഇടയാകരുത്. നാം ദൈവത്തിൽ സഹോദരന്മാരാണ്. വി ആർ ബ്രദേഴ്സ് ഇൻ ക്രൈസ്റ്റ്, ബ്രദേഴ്സ് ഇൻ ഗാഡ് എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സാഹോദര്യ ബന്ധത്തിന് വില കൽപ്പിക്കുന്നതായിട്ടുള്ള അബ്രഹാം. മൂന്നാമതായിട്ട് 14:22 വായിക്കുമ്പോൾ, Genesis 14:22, അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതെ ഇരിക്കുവാൻ, ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതെ ഇരിക്കുവാൻ, ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളിൽ നിനക്കുള്ള യാതൊന്നിനും ഞാൻ എടുക്കുകയില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നാം നോക്കുമ്പോൾ, ഈ വാക്യത്തെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ എങ്ങനെയാണ് ധനത്തോടുള്ളതായ അബ്രഹാമിൻ്റെ മനോഭാവം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ വായിക്കുന്നുണ്ട്, കോദോർലായാമയർ എന്ന് പറയുന്നതായ ഏലാം രാജാവ് വന്ന് സോദോമിനെ പിടിച്ച് കീഴടക്കി കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ലോത്ത് തിരഞ്ഞെടുത്ത് പോയ ദേശമാണ് ഏത്? സോദോം. സോദോമിലേക്ക് ലോത്ത് പോയി അവിടെ താമസിക്കുകയാണ്. എന്നാൽ ആ പ്രദേശമാകെ രാജാക്കൻ കൊദർലമയോർ രാജാവ് വന്ന് പിടിച്ചടക്കി സോദോം രാജാവിനെയും ആ ദേശത്തുള്ളതായ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ കൂട്ടത്തിൽ ആരെയും പിടിച്ചുകൊണ്ടുപോയി? ലോത്തിനെയും പിടിച്ചുകൊണ്ടുപോയി. തൻ്റെ സഹോദരനായിരിക്കുന്ന, തന്നിൽ നിന്ന് മാറി താമസിക്കുന്നതായ, മറ്റൊരു ദേശത്ത് പോയി താമസിക്കുന്നതായ ലോത്തിനെയും ആ രാജ്യത്തുള്ളവരെയും രാജാവിനെയും പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതായ വാർത്ത അബ്രഹാം കേട്ടപ്പോൾ അബ്രഹാം എന്തു ചെയ്തു? അബ്രഹാം തൻ്റെ പടയാളികളുമായിട്ട് ചെന്ന് കേദോർലമയോർ രാജാവിനെ തോൽപ്പിച്ച് ഈ രാജ്യത്തെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മടങ്ങി വരുമ്പോഴാണ് സോദോം രാജാവ് അബ്രഹാമിനോട് പറയുന്നത്, എന്താണ് പറയുന്നത്? പറയുകയാണ്, ആൾക്കാരെ മാത്രം എനിക്ക് തരിക, സമ്പത്ത് നീയെ എടുത്തുകൊള്ളുക. ആൾക്കാരെ മാത്രം എനിക്ക് തരിക, അവിടെ രാജാവ് പറയുന്നിങ്ങനെയാണ്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. 21-ാമത്തെ വാക്യമാണ്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അതിന് അബ്രഹാമിൻ്റെ മറുപടിയാണ് നമ്മൾ വായിച്ചത്. നീ എന്നെ ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതെ ഇരിക്കുവാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നും എനിക്ക് ആവശ്യമില്ല. നമ്മളാമേ പറഞ്ഞതിന് എന്താ പറയുക, ഇത്രയൊക്കെ പോയി കഷ്ടപ്പെട്ട് വന്ന് എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്, എന്നാലും എന്തേലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ വളരെ ഉപകാരം ആയിരുന്നു. ഇവിടെയാണ് അബ്രഹാം നമുക്ക് പിതാവായി നിൽക്കുന്നത്, ഈ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടുന്നത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ധനത്തോടുള്ളതായ അബ്രഹാമിൻ്റെ ഒരു ചിന്ത എപ്രകാരം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ധനത്തിന് വേണ്ടി മാത്രമാകരുത് നമ്മളുടെ ജീവിതം, ധനത്തിന് വേണ്ടി മാത്രമാകരുത് നമ്മളുടെ ജീവിതം. ഏത് വിധേനയും ധനം സമ്പാദിക്കുക എന്നുള്ളതാകരുത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതല്ല പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായ മാതൃക. എന്നാൽ ദൈവകൃപയുടെ തണലിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആകണം. അബ്രഹാമിനെ നടത്തിയതായ ദൈവം നമ്മെയും നടത്തും എന്ന് നാം പറയുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുവാൻ കൂടെ നമുക്ക് സാധിക്കണം. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 18:22 വായിക്കുമ്പോൾ, 18:22, അവിടെ നമ്മൾ കാണുന്നു, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. സഹോദരനും മറ്റുള്ളവർക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന, ഇൻ്റർസീഡ് ചെയ്യുന്ന അബ്രഹാമിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കുവാൻ പോവുകയാണ്. ഏത് ദേശത്തെ? സോദോമിനെ നശിപ്പിക്കുവാൻ പോവുകയാണ്. സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ളതായ വാർത്ത കേട്ടപ്പോൾ മുതൽ അബ്രഹാം എവിടെ ചെന്ന് നിൽക്കുകയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത്, ആ ദൈവവും അബ്രഹാമും തമ്മിലുള്ളതായ സംഭാഷണം ഒക്കെ നമ്മൾ കാണുന്നു. അവിടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ നീതിമാന്മാരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ നീ ഈ ദേശത്തെ നശിപ്പിക്കുമോ? 50 പേരുണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കുമോ? ഇതെല്ലാം ചോദിച്ച് കൊണ്ട് അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത ചെയ്യുകയാണ്. എന്നാൽ അവിടെ നാം കാണുകയാണ്, അബ്രഹാം ദൈവത്തോട് പറയുന്നു, ഈ ദേശത്തെ രക്ഷിക്കുവാൻ, ഈ ദേശത്തെ രക്ഷിക്കുവാൻ നിനക്കാകണം, നിനക്ക് മനസ്സാകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ നിൽക്കുന്നതായ അബ്രഹാമിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവം തന്നെ വിശ്വസിക്കുന്ന, തന്നെ സ്നേഹിക്കുന്നവരെ പല കാര്യങ്ങൾ അറിയിക്കുന്നു. എന്നാൽ ആ അറിയിപ്പുകളുടെ മധ്യത്തിൽ മധ്യസ്ഥത ചെയ്യുവാനായിട്ടുള്ള, സഹോദരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനായിട്ടുള്ള ഒരു മനോഭാവം കൂടെ ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ് എന്ന് ഇവിടെ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പക്ഷേങ്കിൽ അബ്രഹാമിന് വേണമെങ്കിൽ ചിന്തിക്കാം, ലോത്ത് അവനെൻ്റെ സഹോദരനാണെങ്കിൽ പോലും അവനെനിക്കെതിരായി പല വിധത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്, എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ വിട്ട് പോയവനാണ്, നോ ഐ വോണ്ട് ഇൻ്റർസീഡ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതം മറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ വായിക്കുകയാണ്, അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ നിന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ ദേശത്ത് സാഹോദര്യ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകുമോ? നാം ഇന്ന് ആയിരിക്കുന്ന ഈ ദേശത്ത് ധനത്തോടുള്ളതായ നമ്മളുടെ സമീപനം എങ്ങനെയാണ്? നാം ആയിരിക്കുന്നതായ ഈ ദേശത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? അബ്രഹാം തൻ്റെ ജീവിതത്തിലൂടെ ഇത് നമുക്ക് കാട്ടിത്തരുന്നത് കൊണ്ടാണ് അവിടെ നാം വായിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായിട്ട് കണക്കെട്ടു. ഈ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കട്ടെ. ഷീന മാത്യു പ്രാർത്ഥിക്കും.